Om Namah Shivaya. Dear listeners of Shaivam.org, the next program is Chandogya Upanishad, Spiritual Discourse in Malayalam, presented by Kaivalyananda Swamigal. Thank you. Om Namah Shivaya.
Nanatatha Virojano Mahaparajnaha Prajapatyopi Yaka Prajapatita Sandhadikalam. അതുകൊണ്ട് തന്നെ വിത്ത് ഗുണം തത്ത് ഗുണം കുറച്ച് ബുദ്ധി അതുകൊണ്ട് തന്നെ കിട്ടും. അല്ലാതെ നിരോചനം എന്ന് കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിലൊരു പുച്ഛം വരുമോ, അസുരനോ, അവനെന്താ ബുദ്ധി എന്നൊക്കെ തോന്നും. അത് വരാതിരിക്കാനാണ് ഭക്ഷ്യകാരം പറയുന്നത്. അങ്ങനെയല്ല, ബുദ്ധിമാനാണ്. പക്ഷേ പ്രജാപതിയിൽ നിന്ന് അവിദ്യ കിട്ടിയിട്ടും ദേഹമാത്ര ആത്മദർശനം പ്രഭുവ, കേവലം ഈ അനധികാരിയുടെ ആത്മബോധമാണ് ഉണ്ടായത്. ഈ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നതൊക്കെ തന്നെ സത്യം. നിന്റെ അവസ്ഥയാണ് വന്നതെന്ന് പറയുകയാണ്. അവന് സർവം പ്യത് സത്യവിധി ചെയ്ത് അതിന് സമാനം പറയുകയാണ്. ഇതെല്ലാം സത്യമെന്നാണ് എന്റെ അനുഭവം. നമ്മൾ അതല്ലേ പറയുന്നത്, ഈ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നതൊക്കെ സത്യമാണ്. സത്യം അത്ര എളുപ്പമല്ല. അനുഭവിച്ചുകൊണ്ടിരിക്കുന്നതാണ് സത്യം എന്ന് നമുക്ക് പറയാൻ കഴിയില്ല. കാരണം സത്യം എളുപ്പമല്ലാത്ത ഇതൊക്കെ അനുഭവിക്കുന്നു എന്ന് പറയാം, അതിനെ നിഷേധിക്കില്ല. പക്ഷെ സത്യമാണോ അല്ലയോ? സത്യമാണെന്ന് പറഞ്ഞാൽ സത്യത്തെ നിങ്ങൾ അത്രയും ലാഘവമാക്കി കളഞ്ഞെന്ന് വരും. അങ്ങനെ ലാഘവമാക്കി തിരയ്ക്കാമെന്നുള്ളതിനെ സത്യം എന്ന് വിളിക്കാൻ പറ്റത്തില്ല. അത് അസത്യം. സത്യം ഗൗരവമുള്ളതാണ്. അതുകൊണ്ടാണല്ലോ അതിന് ഈ മനസ്സും ബുദ്ധിയും സാമർഥ്യവും അഹന്തയും എല്ലാം ഈ ജീവന് കൊടുത്തിട്ടും അതിനെ ബോധിപ്പിക്കുന്ന ശ്രുതിയെ തന്നെ ആശ്രയിക്കേണ്ടി വന്നത്. അത് ഗൗരവമുള്ള വിഷയമായതുകൊണ്ടാണ്. അപ്പൊ വിരോചനൻ പോലും പ്രജാപതിയിൽ നിന്ന് ഉപദേശം കിട്ടിയിട്ടും നിന്നെപ്പോലെയുള്ള സത്യത്തെ ആഗ്രഹിച്ച നീ ഗ്രഹിച്ചതുപോലെ ദേഹാത്മ ബുദ്ധിയായി തഥാ ഇന്ദ്രസ്യ ആത്മവിനാശ ഭയസാഗരെ ഇവ വൈനാശിക നിമഞ്ചൻ. ഇനി വൈനാശികന്മാര് ശൂന്യവാദികൾ, എല്ലാ ശൂന്യം എന്ന് പറയുന്നു. സത്യമില്ല, അസത്യമില്ല, എല്ലാ ശൂന്യം. എന്താ ശൂന്യം? പിടിയില്ല, അജ്ഞാനം എന്ന് പറയാൻ പറ്റും. വേറൊന്നും ശൂന്യത്തിൽ പറയാനില്ല. സത്യമില്ല, അസത്യമില്ലെങ്കിൽ അറിവില്ല എന്നേ പറയാൻ പറ്റും. ഏതുപോലെ ഇന്ദ്രനും ആത്മവിനാശ ഭയം ഉണ്ടായല്ലോ. ഭയം തദർശ, ഇന്ദ്രൻ എന്താണോ ആത്മാവിനെ കുറിച്ച് ഗ്രഹിച്ചത് ആ അറിവിൽ സ്വയം ഭയം ദർശിച്ചു. ഓ, ഇത് ആത്മാവാകാൻ വഴിയില്ല. ഇതേ അവസ്ഥയിലാണ് ഈ വൈനാശികന്മാരും എത്തി നടക്കുന്നത്, സർവ്വശൂന്യം എന്ന് പറയുന്നവർ. പക്ഷെ അവരതിനെ കുറിച്ച് വളരെ ക്ഷേമമായിട്ടാ പറയുന്നത്. ശൂന്യം എന്ന് പറഞ്ഞാൽ എന്തോ ക്ഷേമത്തരമാണ്. അതും അതല്ല. ഇനി കാരണം മന്ദബുദ്ധി വിട്ടിട്ട് ഇനി വിദ്വാൻമാരുടെ കാര്യം പറയുകയാണ്. തഥാ സംഖ്യാഹ ദ്രഷ്ടാരം ദേഹാദി വ്യതിരിക്തം അവഗമ്യാവേ തക്താഗമ പ്രാമാണ്യാ മൃത്യു വിഷയോ അന്യത്വ ദർശനേ തസ്തു. നീ ഇതിനെ കുറിച്ച് ചിന്തിച്ചവരുടെ കാര്യം പറയാം. നീ പറയുന്നു ഞാൻ ഇതിനെല്ലാം സത്യമായി ഗ്രഹിച്ചിരിക്കുന്നു എന്നോ ഒന്നും അറിയാം. എന്നാൽ ഇതിനെല്ലാം ഗ്രഹിച്ച മഹാപ്രാജ്ഞന്മാരുണ്ടല്ലോ, അവര് പോലും സത്യത്തെ ഗ്രഹിച്ചിട്ടില്ല. ഉദാഹരണം കപിലന്റെ അനുയായികളെ തന്നെ എടുക്കാം. സംഖ്യന്മാർ, കപിലനുയായി, കപിലൻ ഇന്നതാണ് ബോധിപ്പിച്ചു എന്ന് വിശ്വസിക്കുന്നവർ എന്നർത്ഥം. അത് കപിലന്റെ അനുയായികളെന്ന് പറയാം. കാരണം തത്വജ്ഞാനിയായ കപിലിനെ കുറിച്ചും പറയുന്നുണ്ട്. അങ്ങനെ ഒരു കപിലൻ ഉണ്ടെങ്കിൽ ആ കപിലനല്ല, തത്വജ്ഞാനി അല്ലാത്ത കപിലമത അനുയായികൾ അവരെയാണ് സംഖ്യന്മാരെന്ന് പറയുന്നത്. ആത്മഭേദത്തെ കുറിച്ച് പറയുന്ന സംഖ്യമുണ്ട്, ആത്മ ഏകത്വത്തെ കുറിച്ച് പറയുന്ന സംഖ്യമുണ്ട്. അങ്ങനെ രണ്ടു തരത്തിലുള്ള സംഖ്യം. സംഖ്യം മൊത്തം ഒരു തരത്തിലല്ല. ആത്മേകത്വത്തെ കുറിച്ച് പറയുന്ന സംഖ്യം അത് ഏതോ തത്വജ്ഞനായ കപിലൻ ഉപദേശിച്ച സംഖ്യമാണ്. ആത്മഭേദത്തെ കുറിച്ച് പറയുന്ന സംഖ്യം ഏതോ അജ്ഞനായ ഗുരുപദേശിച്ച സംഖ്യമാണ്. ഇവിടെ ഭാഷകാരൻ നിഷേധിക്കുന്ന മുഴുവൻ ഈ ആത്മഭേദത്തെ ഉപദേശിച്ച കപിലനെയാണ്. ഇതേതാണ് ആ കപിലൻ എന്നൊക്കെയുള്ള ചർച്ച ബ്രഹ്മസൂത്രത്തിൽ വരുന്നുണ്ട്. അപ്പൊ അതിൽ നിന്ന് അതിന്റെ സാരം താല്പര്യം ഇതാണ്. ഒരു കപിലൻ ഉണ്ടായിരുന്നു, ആത്മ ഏകത്വത്തെ ഉപദേശിച്ചാണ്. മറ്റൊരു കപിലനുണ്ട്, ആത്മഭേദത്തെ ഉപദേശിച്ചു. ആ കപിലിനെ കുറിച്ച് പറയുന്നു, സംഖ്യാ ദ്രഷ്ടാരം ദേഹാദി വ്യതിരിക്തം അവഗമ്യാതി. പക്ഷെ ആ സംഖ്യനും ദേഹവ്യതിരിക്തമായ ഒരു ആത്മാവിനെ മനസ്സിലാക്കി. ആ സംഖ്യനാണ് സംഖ്യസൂത്രങ്ങൾ, അത് കഴിഞ്ഞ് സംഖ്യകാരിക, പിന്നെ അതിന്റെ വ്യാഖ്യാനം, ആ രൂപത്തിൽ പോകുന്ന സംഖ്യദർശനം, അതിനെ ഭാഷകാരൻ നിഷേധിക്കുന്നു. ഭാഗവതത്തിനും മറ്റും വരുന്നുണ്ട് ഒരു കപിലൻ ദേവഭൂതിക്ക് ആത്മതത്വത്തെ ഉപദേശിച്ചു, അവിടെ ആത്മ ഏകത്വത്തെ കുറിച്ച് പറയും. ആ സംഖ്യനെയല്ല നിഷേധിച്ചിട്ടുള്ളത്. സംഖ്യാദിഷ്ഠാനം ദേഹാദി വ്യതിരിക്തം അവഗമ്യാതി. ദേഹാദി വ്യതിരിക്തമായ ആത്മതത്വത്തെ സംഖ്യനെ ഗ്രഹിച്ചെങ്കിലും അവിടെ പറയുന്നുണ്ട് ആത്മാവ് നിർഗുണമാണ്, പ്രകൃതിയിൽ നിന്ന് വിലക്ഷണനാണ്, ജ്ഞാനസ്വരൂപനാണെന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ തക്താഗമ പ്രമാണത്വ ശ്രുതിയുടെ താല്പര്യമാണ് മനസ്സിലാക്കിയില്ല. ആഗമ പ്രമാണത്തെ തന്നെ ഉപേക്ഷിച്ചു യുക്തിക്ക് കൂടുതൽ പ്രാധാന്യം, ശ്രുതിയെ സ്വീകരിച്ചില്ല. അതുകൊണ്ട് എന്ത് ചെയ്തു? മൃത്യുവിഷയവ അന്യത്വ ദർശനേ, അന്യത്വ ദർശനത്തിൽ എത്തിച്ചേർന്നു. ഗോതമനും കണാദനും മറ്റും എത്തിച്ചേർന്ന അന്യത്വ ദർശനം, അത് മൃത്യുവിഷയമാണ്. ഭേദബുദ്ധി ഇവിടെ ഇന്ദ്രനുണ്ടാക്കിയതുകൊണ്ട് ഭയത്തെ ഉണ്ടാക്കുന്നു. ഏത് അഭയം അമൃതം ബ്രഹ്മ എന്നവിടെ പറയാൻ കഴിയത്തില്ല, അത് അഭേദബുദ്ധിയിലെ പറയാൻ കഴിയും. പ്രജാപതി പറയുന്നുണ്ട് ഏത് അഭയം അമൃതം ബ്രഹ്മ, അതാണ് ഇവിടെ മൃത്യു എന്നെടുത്ത് പറയുന്നത്. അവിടെ അമൃതത്തെ കുറിച്ച് പറഞ്ഞാൽ അതിന് വിപരീതമാണ് മൃത്യു. ഭേദം മൃത്യുവിഷയമാണ്, മൃത്യുവിനെ വെളിപ്പെടുത്തുന്നതാണ്, മൃത്യുവിലേക്ക് നയിക്കുന്നതാണെന്നൊക്കെ താല്പര്യം. അതാണ് അന്യത്വ ദർശനം. അതിൽ തസ്തുഹു, അതിൽ നിന്നുപോയി എന്ന് വെച്ചാൽ അങ്ങനെ ഒരു കാഴ്ചപ്പാടിൽ എത്തിച്ചേർന്നു. മുമ്പ് പറഞ്ഞത് എന്താണ്? സാധാരണ ഒരുവനെ ഉദ്ദേശിക്കുന്നു, ചരവാകനെ പോലെയുള്ള ഒരു സത്യത്തെ കണ്ടെത്തിയവരെ കുറിച്ച് പറഞ്ഞു. ഇവിടെ അങ്ങനെയല്ല, വിവേകികളെ കുറിച്ച് പറയുന്നു. ഇനി തഥാ അന്യേ കാണാതാദി ദർശനാഹ കഷായ രക്തമിവ ക്ഷാരാദിഭിർ വസ്ത്രം നവഭിർ ആത്മഗുണേഹി യുക്തം ആത്മദ്രവ്യം വിശോധയിതം പ്രവൃത്താഹ. ഇനി ഗൗതമനും കണാദനും ഒക്കെ എവിടെ എത്തിച്ചേർന്നു എന്നുള്ളത് അതിനും വളരെ വിചിത്രമാണ്. കാണാതാദി ദർശനാഹ, കണാദന്റെ ദർശനം, കാണാതെ ദർശനം, അല്ലെങ്കിൽ കണാദന്റെ അനുയായികൾ പിന്തുടരുന്ന ദർശനം, കാണാതെ ദർശനം. ഋഷിമാരിൽ അങ്ങനെ എങ്ങനെയാ വ്യത്യാസം വരുന്നതെന്ന് ചിലപ്പോൾ നമ്മൾ ചിന്തിക്കും. ഗൗതമൻ കണാദൻ ഇവരെല്ലാം വലിയ ഋഷിമാരിൽ, അവരെന്താ ശ്രുതിയുടെ താല്പര്യത്തെ മനസ്സിലാക്കിയില്ലെന്ന് ചോദിക്കും. അതിന് പൊതുവെ ഭാഷ്യകാരൻ പറഞ്ഞിട്ടുണ്ട് ഒരു സമാധാനം. ബുദ്ധനെ കുറിച്ച് ചർച്ച ചെയ്യുമ്പോൾ ബ്രഹ്മസൂത്രത്തിന്റെ രണ്ടാം അധ്യായത്തിൽ പറയും, നമ്മൾ പലപ്പോഴും അത് പരാമർശിച്ചിട്ടുള്ളതാണ്. അങ്ങനെ ഏതെങ്കിലും ഒരു ആചാര്യനെ കുറിച്ച് നിങ്ങൾക്ക് അങ്ങനെ വലിയ മതിപ്പുണ്ടെങ്കിൽ ബുദ്ധനെ കുറിച്ചോ കണാദനെ കുറിച്ചോ ഗൗതമനെ കുറിച്ചോ അവരൊക്കെ സത്യദർശികളാണെന്ന് അഭിപ്രായമുണ്ടെങ്കിൽ അതിനെ ചോദ്യം ചെയ്യുന്നില്ല. എന്തായാലും അവരുടെ ദർശനമായിട്ട് അനുയായികൾ പ്രചരിപ്പിച്ചിരിക്കുന്ന ഭേദദർശനമാണ്, അതിനെയാണ് ഞാൻ നിഷേധിക്കുന്ന, ചോദ്യം ചെയ്യുന്നതെന്ന് പറയുന്നു. ഇനി പരമാർത്ഥത്തിലൊരു ബുദ്ധനുണ്ടെങ്കിലോ, പരമാർത്ഥത്തിലൊരു ഗൗതമനും കണാദനും ഉണ്ടെങ്കിലോ സത്യദർശിയായി, അതിനംഗീകരിക്കുന്നതിനും ശങ്കരാചാര്യർക്കും വിഷമമൊന്നുമില്ല. പക്ഷെ ഇന്ന് തന്റെ മുമ്പിൽ പ്രചരിച്ചിരിക്കുന്ന കാണാദന്മാർ, കണാദന്റെ അനുയായികൾ പറയുന്ന ആ ദർശനം, അത് പറഞ്ഞില്ലേ, കപിലനെ തന്നെ രണ്ടു പേരെ കാണുന്നില്ല, ഒരാൾ അദ്വൈതം പറയുന്ന കപിലൻ, ഒരാൾ ദ്വൈതം പറയുന്ന കപിലൻ. അതുപോലെ ഇതിനും ഒരു പക്ഷെ കണ്ടേക്കാം. അതുകൊണ്ടാണ് ഇവിടെ കാണാതത് എന്ന് പറഞ്ഞിരിക്കുന്നത്, കാണാത അനുയായികളുടെ ദർശനം. ബൗദ്ധാഹ, ആർഹദാഹ ഇങ്ങനെയൊക്കെ പറയാറുണ്ട്. അവരെന്താ പറഞ്ഞത്? കഷായ രക്തം ഇവ ക്ഷാരാധിപേർ വസ്ത്രം അല്ലെ, കാവി വെള്ളത്തുണിയെ എങ്ങനെയാണോ മലിനമാക്കുന്നത്, അത് കഷായ രക്തവർണ്ണമാക്കുന്നത്, അങ്ങനെ സംഭവിക്കുന്നു. വെള്ളവസ്ത്രത്തിൽ കാവി മുക്കുന്നു, ഡൈ ചെയ്യുന്നു, വെളുപ്പ് രക്തവർണ്ണത്തിൽ മാറുന്നു. അതുപോലെ പറയുന്നതാണ്, നവഭിർ ആത്മഗുണൈഹി ബുദ്ധി സുഖ ദുഃഖ ഇച്ഛ ദേശ പ്രയത്ന ധർമാധർമ്മ സംസ്കാരം എന്ന് പറയുന്ന നവഗുണങ്ങളെ കൊണ്ട് ഈ ആത്മതത്വം, പരിശുദ്ധമായ ആത്മതത്വം യുക്തം. എന്ത് ആത്മദ്രവ്യം? ആത്മാവിനെ ഒരു ദ്രവ്യമാണ് പറയുന്നത്. പൃഥ്വി തേജോ വായു ആകാശ കാലധിക ആത്മ എന്ന് പറഞ്ഞ് ആത്മ ദ്രവ്യത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുകയാണ്, ഒരു വസ്തുവായി പദാർത്ഥമായിട്ട് അതിനെ ഉൾപ്പെടുത്തിയിരിക്കുകയാണ്. അദ്വൈതത്തിൽ ആത്മാവ് വസ്തുവല്ല, പദാർത്ഥമല്ല. ഇവരങ്ങനെയല്ല പറയുന്നത്, ഒരു ദ്രവ്യമാണ് ഇത്, പൃഥ്വി പോലെ ഒരു ദ്രവ്യം, അപ്പ് പോലെ, തേജസ് പോലെ, വായു പോലെ, ആകാശം പോലെ, മനസ്സ് പോലെ, ഒരു ദ്രവ്യമാണ്. ദിക്ക് പോലെ, കാലം പോലെ ഒക്കെ ഒരു ദ്രവ്യമാണ് എന്നാണ് ആത്മദ്രവ്യം. ഇതൊക്കെ സംബന്ധമാണ്. അത് ചിലർ പറയുന്നു അഹം എന്നറിയുന്നു, പ്രത്യക്ഷ വിഷയമായിരിക്കുന്നു. വൈശേഷികന്മാർ പറയുന്നു അഹമസ്മി എന്നുള്ള അനുഭവത്തിലൂടെ പ്രത്യക്ഷമാകുന്ന ദ്രവ്യമാണത്. നൈയായികന്മാർ പറയുന്നു അല്ലാതെ അനുമാനലഭ്യമാണ്. ക്ഷിത്യം ഗുരാധികം സകർത്തൃകം കാര്യത്വ ഘടവ് എന്നൊക്കെ ഈശ്വരനെ അനുമാനിക്കുന്നത് പോലെ, അനുമാനത്തിന് പ്രാമാണ്യം കൊടുത്തിട്ട് അവർ അങ്ങനെ അവരുടെ കാട് കയറിയ ചിന്ത. ആത്മാവിനോട് ഗുണങ്ങൾ ചേരുന്നു, അപ്പൊ ആത്മാവ് ഗുണമുള്ളതായിത്തീരുന്നു, ആത്മാവ് സുഖിയാകുന്നു, ആത്മാവ് ദുഃഖിയാകുന്നു, ആത്മാവ് ദ്രവ്യമാണ്, നിരവധികാരിയാണ് അത് പറയുന്നുണ്ട്. നിത്യമാണ് തന്നെ അവരംഗീകരിക്കുന്നു, നിരവയവമാണ് അത് അംഗീകരിക്കുന്നുണ്ട്, വിഭവമാണ് അത് അംഗീകരിക്കുന്നു. അത് ഇതിന്റെ അടുത്ത് വരുന്നുണ്ട്. പക്ഷേ ഒന്ന് പറയുന്ന എന്താണ്, ആത്മാവിന് ഗുണം ഇരിക്കുന്നു സമവായ സംബന്ധത്തിൽ. ജ്ഞാനസമവായി ആത്മാ, ജ്ഞാനവാൻ ആത്മാ, ഇതൊക്കെയാണ് അവരുടെ. അതിൽ നിന്നൊരിക്കലും വേർതിരിക്കാൻ വയ്യാത്ത രീതിയിൽ അത് ഇരിക്കുന്നു. ഇങ്ങനെയൊക്കെയുള്ള അസംബന്ധങ്ങൾ പറയുന്നു. ആത്മാവിനെ സംബന്ധിച്ച് അദ്വൈതിയുടെ നിലപാടത്തിൽ അത് വസ്തുവല്ല. അതിനെക്കുറിച്ച് പരമാവധി പറയാമെന്നുള്ളത് എന്താണ്? അതൊരു തത്വം. യഥോ വാച്ചോ നിവർത്തന്തേ, സത്താണ് ചിത്താണ് ആനന്ദമാണ്. ഈ ശബ്ദങ്ങളുടെ എല്ലാം താത്പര്യമായി, പരമ താല്പര്യമായി നിലനിൽക്കുന്നതാണ്. ഇങ്ങനെയൊക്കെയാണ് ശ്രുതി പറയുന്നത്. പദാർത്ഥം എന്ന് പറഞ്ഞാൽ പദത്തിന്റെ അർത്ഥമായിരിക്കുന്നു. പദേഹി അർത്ഥ്യതേ ന്യായതേ, പദങ്ങളിലൂടെ അറിയുന്നത്, അറിയപ്പെടുന്നത്, അതാണ് പദാർത്ഥം. ഇത് പദങ്ങളിലൂടെ, ശബ്ദത്തിലൂടെ അറിയുന്നതല്ല. അങ്ങനെ അദ്വൈതി പറയുന്ന ആത്മതത്വവും ഈ കാണാതന്മാർ പറയുന്ന ആത്മതത്വമായിട്ടൊക്കെ ഒരുപാട് വ്യത്യാസം വരുന്നു. അങ്ങനെയുള്ള മഹാപ്രാജ്ഞന്മാർ കൂടി ആത്മതത്വത്തിൽ വിമോഹത്തെ പ്രാപിച്ചിരിക്കുമ്പോഴാണ് ഈ മന്ദബുദ്ധിയായ നീ പറയുന്നത് ഇതൊക്കെ കാണുന്നു, ഇതാണ് സത്യവും. ആത്മാവെന്ന് പറഞ്ഞാൽ സത്യം, ഇതൊക്കെ സത്യം എന്ന് പറഞ്ഞാൽ ഇതൊക്കെ ആത്മാവെന്ന അർത്ഥം. അതല്ല, ഇതൊക്കെ ആത്മാവെന്നല്ല പറഞ്ഞു വരുന്നു. അങ്ങനെ പറഞ്ഞാലും തെറ്റിദ്ധാരണ ഉണ്ടാവും. അങ്ങനെ പിന്നെ മുമ്പോട്ട് പോകേണ്ട കാര്യമില്ല, ഇതൊക്കെ തന്നെ ആത്മാവ്. അത് വിഭ്രമത്തിലുണ്ടാകും. അതല്ല പറഞ്ഞു വരുന്നതിന്റെ താല്പര്യം. സർവം പേദ സത്യം, സർവം ഖല്ലു ഇതം ബ്രഹ്മ എന്ന് പറയും. ബ്രഹ്മ എന്ന് വെച്ചാൽ സത്യം, സർവം ഖല്ലു ഇതം സത്യം എന്ന് പറയും. സ്നേഹം നാനാസ്തി കിഞ്ചന എന്നുള്ള അർത്ഥത്തിലാണ് അവിടെ ഭേദത്തെ നിരാകരിച്ചുകൊണ്ടാണ് ഇതെല്ലാം സത്യം എന്ന് പറയുന്നത്. ഇവിടെ അങ്ങനെയല്ല, ഭേദത്തെ അംഗീകരിച്ചുകൊണ്ടാണ് ഇതൊക്കെ സത്യം എന്ന് പറയുന്നത്. രണ്ടും തമ്മിൽ വ്യത്യാസമുണ്ട്. ഭേദത്തെ നിരാകരിച്ചുകൊണ്ട് സത്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാസുദേവ സർവമിതി. അതായത് ഭേദത്തെ അംഗീകരിച്ചുകൊണ്ടാണ് സത്യം എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ സർവമേദ സത്യം. ഇപ്പൊ ജഗത് സത്യം എന്ന് പറയുന്നിടത്ത് ഭ്രമമുണ്ട്, സത്യമുണ്ട്, വേർതിരിച്ച് മനസ്സിലാകും. അപ്പോ ആത്മദ്രവ്യം വിശോധയിതം പ്രവൃത്ത, ആത്മദ്രവ്യം ആത്മാവിനെ തെളിച്ചെടുക്കണം എന്ന് പറഞ്ഞ് വാശിയോടുകൂടി പ്രവർത്തിച്ച ആചാര്യന്മാരുകൂടി അവിടെ പരാജയപ്പെട്ടുപോയി. തത്വത്തെ ഗ്രഹിക്കാൻ പരമാർത്ഥഗ്രാഹികളല്ല അവര്. പിന്നെയാണോ നീ എന്നാണ് തഥാ അന്യ കർമ്മിണ ബാഹ്യവിഷയ അപഹൃത ചേതസ്സു വേദപ്രമാണ അഭി പരമാർത്ഥ സത്യം ആത്മേകത്വം വിനാശമിവ ഇന്ദ്രവത് മന്യമാന ഘടീയന്ദ്രവത് ആരോഹ അവരോഹ പ്രകാര അനിശം ബംഭ്രമതി. അന്യ കർമ്മിണ ഇനി പൂർവ കർമ്മകാണ്ഡികളെ കുറിച്ച് പറയും. വേദത്തെ പ്രമാണമായി സ്വീകരിച്ചിരിക്കുന്ന കർമ്മകാണ്ഡികൾ ബാഹ്യവിഷയ അപഹൃത ചെയ്ത സഹ, അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് സ്വർഗത്തിലാണ് നോട്ട്. അതാണ് ബാഹ്യവിഷയം. പശുപുത്രാദികളിലാണ് അവരുടെ താല്പര്യം. വിത്തത്തിലാണ് അവരുടെ ശ്രദ്ധ മുഴുവൻ. വേദപ്രമാണാദി പറയുന്നു, അവര് വേദത്തെ പ്രമാണമായി സ്വീകരിച്ചിട്ട് കൂടി പക്ഷെ അവരുടെ ആ പ്രമാണം ആത്മനിശ്ചയ ഭാഷകൻ ആത്മനിശ്ചയ പര്യന്തമാണ്. അത് അതിന് എനിക്ക് സ്വീകാര്യമല്ല. വേദം മുഴുവൻ പ്രമാണം തന്നെ, പക്ഷേ ആത്മതത്വത്തിന് പ്രമാണമല്ലെങ്കിൽ അത് അവേദമാണ്. അതുകൊണ്ടാണ് പറയുന്നത് വേദപ്രമാണ അപി പരമാർത്ഥ സത്യം ആത്മേകത്വം. വിനാശം ഇവ ഇന്ദ്രനെ പോലെ ആ പരമാർത്ഥ സത്യമായ ആത്മേകത്വത്തെ അവര് ഗ്രഹിച്ചു, ആത്മാവിനെ അവർ ഗ്രഹിച്ചു. ശരീരത്തിൽ നിന്ന് വേറിട്ട് അഗ്നിഹോത്രം ചെയ്യാനും അതിന്റെ ഫലത്തെ അനുഭവിക്കാനുമായി ഒരുവനുണ്ട് എന്നവരെ ധരിച്ചു, പക്ഷേ ഏകത്വത്തെ ധരിച്ചില്ല. സർവഭൂതത്തെയും ആത്മാവിനെ കാണുന്ന ഏകത്വ ബുദ്ധി, ആത്മാവിൽ സർവത്തെയും കാണുന്ന ഏകത്വ ബുദ്ധി അതവർക്കുണ്ടായിരുന്നു. അവിടെ തകരാറ്. ആത്മാവ് ഉണ്ട്, അതിനെ അംഗീകരിക്കുന്നുണ്ട്, കാര്യമൊന്നുമില്ല. ഈശ്വരനുണ്ട് അംഗീകരിച്ചെന്ന് വിചാരിച്ചും കൂടെ വിശേഷിച്ച് കാര്യമൊന്നുമില്ല. അദ്വൈതിയെ സംബന്ധിച്ചിടത്തോളം നമ്മൾ സാധാരണ പറയുന്നതാണ് അവൻ ഈശ്വര വിശ്വാസിയാണ്, അവൻ ആസ്തികനാണ്, അവൻ ഈശ്വരനെ അംഗീകരിക്കുന്നില്ല, നാസ്തികനാണ്. ഇവിടെ ആസ്തികത്വവും നാസ്തികത്വവും അദ്വൈതി അങ്ങനെയല്ല സ്വീകരിച്ചിരിക്കുന്നു. കാരണം ഇവിടെ പറയുന്ന ഈ ഗൗതമനും കണാദനും ഒക്കെ ഈശ്വരനെ അംഗീകരിച്ചവരാണ്. പക്ഷെ അവർ പാടെ നിഷേധിക്കുന്നു അദ്വൈതിയെ. അദ്വൈതിയെ സംബന്ധിച്ചിടത്തോളം ഏകത്വ ദർശനം അല്ലെങ്കിൽ അഭേദ ദർശനം അതാ വേണ്ടത്. അത് ഈശ്വരനെ സ്വീകരിക്കുന്നു നിഷേധിക്കുന്നു എന്നുള്ളതല്ല. ആ സ്വീകരിച്ച നല്ലത് നിഷേധിക്കുന്നവനെക്കാളും നല്ലത് എന്നേയുള്ളൂ. സർവാചകനെക്കാളും അവൻ കുറച്ചുകൂടി മെച്ചപ്പെട്ടവനാണ്. മുഖ്യം അതല്ല, ആ ഏകത്വത്തെ അംഗീകരിച്ചതെന്നുള്ളതാണ്. ഇനി ആത്മാവിനെ സ്വീകരിക്കുന്നുമില്ല എന്നുള്ളതും അദ്വൈതിക്ക് വിഷയമല്ല. കാരണം കപിലൻ ആത്മാവിനെ അംഗീകരിച്ചു, പക്ഷെ അദ്വൈതി അവനോടൊരു ദൈവം കാണിച്ചില്ല, നിശ്ചിതമായി നിഷേധിച്ചു. നിർഗുണമായ ആത്മാവിനെ സ്വീകരിച്ചാലും വിശേഷമൊന്നുമില്ല, കാരണം കാപിലന്മാരും നിർഗുണമായ ആത്മാവിനെ സ്വീകരിച്ചു. പക്ഷെ അദ്വൈതിക്ക് അതും സമ്മതമായിട്ട് അദ്വൈതിയെ സംബന്ധിച്ച് ആ ഏകത്വം അത് തന്നെ പറഞ്ഞു. സദൈവ സൗമ്യ തത്വമസി അവിടെ തന്നെ എത്തിച്ചേർന്നു. തത് സത്വമസി, ആ സത്ത് നീയാണ് എന്ന് തന്നെ ഗ്രഹിക്കുന്നു. എന്നാലേ അദ്വൈതിക്ക് സമ്മതമാണ്. അതുവരെയുള്ള ആത്മദർശനം ആത്മജ്ഞാനം എല്ലാം അസംബന്ധം എന്ന് പറഞ്ഞ് തള്ളിക്കളയത്തേ ഉള്ളൂ. പക്ഷെ അവർക്ക് കുറച്ചുകൂടി ഉയർന്ന സ്ഥാനം കൊടുക്കും. ആരെക്കാളും ചാർവാകനെക്കാളും ബൗദ്ധന്മാരെക്കാളും ആർഹതന്മാരെക്കാളും ഒക്കെ കുറച്ച് മെച്ചപ്പെട്ട ഒരു സ്ഥാനം കൊടുക്കും. ദാർശനികമായി ചർച്ച ചെയ്ത് അവർക്ക് ഒരു ഉയർന്ന സീറ്റ് കൊടുക്കും, ഇവിടെ ഇരുന്ന് സംസാരിക്കാൻ. പക്ഷെ അത് അംഗീകരിക്കാൻ വേണ്ടിയല്ല, നിഷേധിക്കാൻ വേണ്ടിയും. അതുകൊണ്ട് പറയുന്നു, ഈ കർമ്മകാണ്ഡികള് വേദപ്രമാണത്തെ സ്വീകരിച്ചിരിക്കുന്നവരും പരമാർത്ഥ സത്യം ആത്മീകത്വം വിനാശമേവ ഇന്ദ്ര ഉന്മന്യമാനാഹ. ഇന്ദ്രൻ എങ്ങനെയാണോ ഭയം പ്രദർശ എന്ന് പറഞ്ഞു, ഭയത്തെ കണ്ടു, നാശത്തെ കണ്ടു. അതായത് ആത്മാവിന്റെ നാശത്തെ കാണുക എന്ന് പറഞ്ഞാൽ സ്വന്തം നാശത്തെ കാണുകയാണ്. ആത്മാവ് കാണല്ലേ, അതേ അവസ്ഥ തന്നെയാണ്. അതുകൊണ്ട് എവർക്കെന്ത് പറ്റുന്നു, ഘടീയന്ത്ര ആരോഹ അവരോഹ പ്രകാരേഹി, ഘടീയന്ത്രത്തെ പോലെ ഉത്സവപ്പറമ്പിലൊക്കെ പിള്ളേരിന്ന് കറങ്ങുന്ന ഒരു യന്ത്രം ഉണ്ടല്ലോ, അതാണ് ഘടീയന്ത്രം. ഞാനിപ്പോവും താഴോട്ട് വരും. അതുപോലെ ഇവരും എന്ത് ചെയ്യുന്നു, സ്വർഗത്തിലേക്ക് പോകുന്നു, വീണ്ടും ഭൂമിയിലേക്ക് വരുന്നു, കർമ്മം ചെയ്യുന്നു. ആരോഹ അവരോഹ പ്രകാരേഹി അനുശം ബഭ്രമതി, അവരിങ്ങനെ കറങ്ങിക്കൊണ്ടേയിരിക്കുന്നു. സംസാരത്തിൽ നിന്ന് അവർ മുക്തരാകുന്നില്ല. ആ കറക്കം തന്നെയാണ് ഭ്രമം. ഭ്രമണമെന്ന് പറഞ്ഞാൽ രണ്ടർത്ഥമുണ്ട്. ഒന്ന് ഇങ്ങനെ കറങ്ങുക, മെളിപ്പോയിട്ട് താഴുക. മറ്റൊന്ന് ബുദ്ധി എന്നെ ഭ്രമിക്കുക, അതും ഒരു കറക്കമാണല്ലോ, ബുദ്ധിയുടെ കറക്കം. പിന്നെയാണോ കിമന്യ ക്ഷുദ്രജന്തവ വിവേകഹീനാഹ സ്വഭാവത ഏവ ബഹിർവിഷയ അപഹൃത ചേസ. പിന്നെയാണോ നീ എന്നാണ് ആരെ യോജല്ലേ സർവമുപ്യത് സത്യം എന്ന് പറഞ്ഞാൽ നിന്നോട് പിന്നെന്ത് സമാധാനം പറയാനാണ്. സത്യത്തെ വളരെ അനായാസമായി കണ്ടുപിടിച്ച അല്പബുദ്ധിയായിരുന്നു. നേരത്തെ പറഞ്ഞില്ലേ, അനധികാരണം ദുർജ്ഞാനം ആത്മതത്വം. അനധികാരിയായ നിനക്ക് ആത്മതത്വം ദുർജ്ഞാനമാണ്. ക്ഷുദ്രജന്തവ എന്നാ പറയുന്നു, അല്പബുദ്ധി. ആ അനധികാരിത്വത്തെ ഇവിടെ ഇങ്ങനെ പറയുന്നു. അതാരെയും വ്യക്തിപരമായി ആക്ഷേപിക്കുന്നൊന്നുമല്ല, പരമാർത്ഥം പറയുകയാണ്. അല്പബുദ്ധി അജ്ഞാൻ വിവേകഹീനാഹ, ഈ ബോധമൊന്നുമില്ല. സ്വഭാവതയേവ അതാണ് മുമ്പ് പറഞ്ഞത്, ഉണർന്നാൽ ഉറങ്ങുന്നത് വരെ, ജനിച്ചാൽ മരിക്കുന്നത് വരെ, അതാണ് സ്വഭാവം. ബഹിർവിഷയ അപഹൃത ചെയ്ത സഹ, ബാഹ്യവിഷയങ്ങൾ അതിന്റെ ചേതസ്സിനെ അപഹരിച്ചുകൊണ്ടിരിക്കുന്നത്, അതുകൊണ്ടാണ് പറഞ്ഞത് സർവമുപ്യത സത്യം. അനുസമാനം പറയുന്നു, പറഞ്ഞല്ലോ സർവമുപ്യത സത്യം എനിക്ക് അസ്ഥിയവ, ശരി തന്നെ, നീ പറഞ്ഞത് ശരി തന്നെ, ഇതെല്ലാം സത്യം തന്നെയാണ്. പക്ഷെ ഒരു കുഴപ്പം നിനക്ക് പറ്റി, എന്താണ്, നീ സത്യത്തെ വളരെ അനായാസമായി അങ്ങ് ഗ്രഹിച്ചു കളഞ്ഞു. ദുരവഗമമായിരിക്കുന്ന സത്യത്തെ മഹാപ്രാജ്ഞന്മാരായ ഋഷിമാർക്ക് കൂടി, കപിലൻ, ഗണാദൻ, ഗൗതമൻ പോലെയുള്ള അവർക്ക് കൂടി ഗ്രഹിക്കാൻ കഴിയാത്ത ആ സത്യത്തെ നീ അനായാസമായി ഗ്രഹിച്ചിട്ട് പറയുന്നു, ഇതൊക്കെ സത്യമാണ്. നീ നിന്നെ കുറിച്ച് നീ മനസ്സിലാക്കുക എന്താണ്? നീ ഒരു ക്ഷുദ്ര ജന്തുവാണ്, വിവേകഹീനനാണ്, നിന്റെ ഈ അറിവെന്ന് പറയുന്നത് സഹജമാണ്, ഇവിടെ ശ്രുതിയുടെ സഹായമില്ല, ഗുരുവിന്റെ ഉപദേശമില്ല എന്ന് ആ മൂർഖനെ ബോധവൽക്കരിക്കാൻ ശ്രമിക്കുകയാണ് അജ്ഞന്. പിന്നെ ഈ പറഞ്ഞതൊക്കെ കപിലന് മനസ്സിലായില്ല, കണാദന് മനസ്സിലായില്ല, ഗൗതമന് മനസ്സിലായില്ല, എനിക്കും മനസ്സിലായില്ല. പിന്നെ ഇത് ആർക്ക് വേണ്ടിയാ പറയുന്നത്? അത് അടുത്ത ദിവസം പറയും.